ബാറയ്ക്കും ഓർ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കുന്നേ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശീലിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ തന്റെ അടിയാരോട് കരുണയെ നമിച്ച രാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവശം സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നിങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും ഇന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായി ശ്മിശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സിദ്ധമുള്ള അവനെ മറത്തുറയുമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദേവതമ്പുരാനോടമ്മ വീഴ്ചകളണമേ ആമേൻ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളുടെ ശരീരം മനസ്സ് ആത്മാവ് എല്ലാം വിശദീകരിക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആയുസിന്റെ ഒരു ദിവസം കൂടി നൽകിയതിനെ ഓർമ്മനെ സ്തുതിക്കുന്നു. നിന്റെ കൃപാസഹായങ്ങൾ ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണമേ. ദൈവമായ കർത്താവേ, അനേക വേദനകളിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. വിവിധ രോഗങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുന്നവരെ തിരുമുമ്പാകെ അർപ്പിക്കുന്നു. അനാദരെ ആലംബഹീനരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. വേർപാടിന്റെ വേദനയിലിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വേർപാട് കർത്താവേ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ടൊന്നും ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ കൃപാ സഹായങ്ങളാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി തിരുമുമ്പാകെ അർപ്പിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അല്പമായോ അധികമായോ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്ന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മളുടെ വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ഈ വർഷത്തെയും ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നടക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കൂടുതൽ ആൾക്കാർ ദിവസങ്ങളിൽ അതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതിൽ എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് പങ്കുവയ്ക്കുന്നു. അല്പമായോ അധികമായോ ഒക്കെ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ട്. വേദപുസ്തകം വായിച്ച് സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. രാജേഷ് അച്ഛനെയും നന്ദിയോടെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവകൃപ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മതോപദേശ സാരങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 27 അധ്യായങ്ങൾ വരെ നമ്മൾ പാപത്തെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ, അബൌട്ട് സിൻ എന്നുള്ള ആ ഒരു ചാപ്റ്റർ വരെ നമ്മൾ അവസാനിപ്പിച്ചു. ചില സംശയങ്ങളൊക്കെ എനിക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അതിൽ നേരിട്ട് വിളിച്ച് സംസാരിച്ച് കുറേ സമയമെടുത്ത് അതിനുത്തരം പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ പൊതുവായിട്ട് ചില സംശയങ്ങളൊന്ന് വായിക്കുകയും അതിനൊന്ന് ഉത്തരം പറയുകയും ചെയ്യാം എന്ന് കരുതുന്നു. അതിനുശേഷം 28-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. വന്ന രണ്ട് ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തേത്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ സോൾസ് ഓഫ് ദോസ് ഹു ഡൈഡ് ഓൺ ആക്സിഡന്റൽ, സൂയിസൈഡൽ ഓർ ഹോമിസൈഡൽ ഡെത്ത്? ദീസ് ഡെത്ത്സ് ആർ ഇൻസ്റ്റന്റേനിയസ് വിതൌട്ട് ഗെറ്റിംഗ് എ ചാൻസ് ടു റിപ്പൻറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുത്തരം പറഞ്ഞിട്ട് അടുത്ത ചോദ്യം വായിക്കാം. ആത്മാക്കളെ പറ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചായിരുന്നു. ആ സമയത്ത് നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചായിരുന്നു. ഇവിടെ ചോദ്യം വന്നേക്കുന്നത് ഈ അപകട മരണവും ആത്മഹത്യയും അല്ലെങ്കിൽ മറ്റൊരാള് ഹോമിസൈഡൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊരാള് വില്ലിംഗ്ഫുള്ളി കൊല്ലുന്നതിനെയാണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കൊലപാതകങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ എങ്ങനെയാണ് അവരുടെ ആത്മാവിന്റെ കാര്യം എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം, നമ്മള് നമ്മുടെ ഈ സന്ധ്യാ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് പട്ടാങ്ങപ്പെട്ട ദൈവം തമ്പുരാനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്നുള്ള. പട്ടാങ്ങപ്പെട്ടാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ട്രൂ ഗോഡ് എന്നുള്ളതാണെന്ന് പലയാവർത്തി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യമുള്ള ദൈവം തമ്പുരാനെ എന്നാണ്, പരിശുദ്ധ ദൈവം തമ്പുരാനെ എന്നൊക്കെ മലയാളം ട്രാൻസ്ലേഷൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനല്ല, പട്ടാങ്ങപ്പെട്ട എന്ന് വെച്ചാൽ സത്യമുള്ള ദൈവം തമ്പുരാനെ എന്ന് തന്നെയാണ്. അതിനകത്ത് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമെന്ന്. അപ്പോ ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കാം, ഒരു അപകട മരണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആത്മാഹുതി ഉണ്ടാകുന്നു, മറ്റാള് നമ്മളെ കൊല്ലുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിൽ എങ്ങനെയാണ് ആത്മാവിന്റെ കാര്യം എന്നുള്ളതാണ് ചോദ്യം. ഈ അപ്പോ അതിന്റെ അതിന്റെ ഒരു കണക്ഷൻ ഉണ്ട്, ഈ ആത്മാവിനൊന്ന് അനുദപിക്കാൻ ഒരു അവസരം കിട്ടാതെ മരിച്ചു പോകുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ എപ്പോഴായി അനുദപിക്കേണ്ടിയെന്നുള്ളതാണ്. 10-70 വയസ്സ് വരെയൊക്കെ ജീവിച്ച് അല്ലെ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടിട്ട് അവസാനം കുളിമുറിയിൽ കാലൊക്കെ ഒന്ന് തെന്നി വീണ് കാലൊക്കെ ഒടിഞ്ഞ് ഒരു സൈഡിൽ കിടന്ന് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്ന് അടുത്ത് വന്ന് ശുശ്രൂഷിച്ച് ആ സമയത്ത് പിന്നെ അന്ത്യകൂദാശ എന്ന അപരനാമധേയത്തിൽ അങ്ങനെയുള്ള ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന രോഗീലേപനം, രോഗികളുടെ തൈലാഭിഷേകമൊക്കെ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് അച്ഛന്മാരെ വീട്ടിലൊക്കെ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ നല്ല ഭംഗിയായിട്ടൊരു അവസാനം അന്ത്യം ഞങ്ങൾക്ക് കിട്ടണമേ, അല്ലെങ്കിൽ അങ്ങനെ വീഴാതെ നേരെ ഇരുന്ന് നല്ല ഓർമ്മയോടുകൂടി നല്ല വാർദ്ധക്യത്തിൽ മരിക്കണമേ, അങ്ങനെ അനുദപിച്ചൊന്ന് മരിക്കാനായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ് ഇത്. ഈ ചോദ്യം ചോദിച്ച ആളിന്റെ മാത്രം കാര്യമല്ല, നമ്മളെല്ലാവരും ചിന്തിക്കുന്നതായ ഒരു കാര്യം, ഇങ്ങനെയാണ് ഒരു ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് നമ്മൾ ചിന്തിക്കുക. നേരത്തെ ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, ഈ അനുതാപം എന്ന് പറഞ്ഞ ഒരു കാര്യം അത് എപ്പോഴും ഒരു നല്ല ബോധം, ഒരു പാപത്തെ പറ്റി എപ്പ ചിന്ത നമുക്ക് അല്ലെങ്കിൽ അവബോധം നമുക്ക് ഉണ്ടാകുന്നു അപ്പോൾ മുതൽ അനുതാപത്തെ പറ്റിയുള്ള അവബോധം ഉണ്ടാകണം. പാപത്തെ പറ്റി എപ്പോൾ ബോധ്യം ഉണ്ടാകുന്നു അപ്പോൾ മുതൽ നമുക്ക് അനുദപിക്കാൻ സാധിക്കണം. അപ്പോൾ മുതൽ നമുക്ക് ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാവിധ ദിവസം, അത് 70 വയസ്സ് കഴിഞ്ഞിട്ട് മാറ്റിവെക്കാനായിട്ടല്ല. അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല സഭയുടെ പഠിപ്പിക്കില്ല, വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. മനുഷ്യൻ ദീർഘായുസായിട്ടിരിക്കും, മക്കളുടെ മക്കളെ കാണും, അതൊക്കെ ഒരു കാര്യം. അപകടത്തിൽ മരിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ കൊലപ്പെടുത്തുക, മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റം കൂടാതെ, നമ്മുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ അയാളുമായിട്ടുള്ള റൈവൽറ്റിയോ ഒന്നും കൂടാതെ ഉള്ള ഒരു കൊലപാതകം, അല്ലെ എന്തോ ആയിക്കൊള്ളട്ടെ ഒരു കൊലപാതകം, ഈ നമ്മുടെ റൈവൽറ്റി കൊണ്ട് ഒരു കൊലപാതകം ഉണ്ടാകുക എന്ന് പറഞ്ഞാല് നമുക്ക് യഥാർത്ഥ അനുതാപമല്ല, നമ്മൾ പാപം ചെയ്തു എന്ന അർത്ഥം. സഹോദരനെ കോപിപ്പിച്ചു, അവനെ കൊല്ലാൻ തക്കവണ്ണം നമ്മൾ എന്തോ ഒരു കാര്യത്തിന് പ്രകോപനം കൊടുത്തു എന്നൊരർത്ഥം അതിനകത്തുണ്ട്. ഈ ആക്സിഡന്റൽ ഡെത്ത്, നമ്മുടെ ജോഷുവാച്ചന്റെ കൊച്ചമ്മ 10-60 വയസ്സ് അല്ല 10-70 വയസ്സുള്ളപ്പോഴ് കാറിടിച്ചിട്ടാണ് മരിച്ചത്. അല്ലെങ്കിൽ ധാരാളം പേര് നിങ്ങൾക്കറിയാം, ധാരാളം ആക്സിഡന്റിൽ മരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ആക്സിഡന്റിൽ മരിക്കുന്ന കാര്യങ്ങൾ അറിയാം. അങ്ങനെ ആക്സിഡന്റിൽ മരിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ കുറ്റം കൊണ്ടല്ല. ഈ ശവസംസ്കാര ശുശ്രൂഷയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഒരു മനുഷ്യന്റെ അനുതാപം കാലിൽ തുടങ്ങി തല, ഒരു മനുഷ്യന്റെ ആയുസ് മരണം, ഒരു മനുഷ്യന്റെ മരണം കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് കൽപ്പിച്ച കർത്താവേ എന്ന് പറയുകയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. വേണമെങ്കിൽ കാലിന്റെ വിരള് തണുത്തു തുടങ്ങി അവിടെ മുതൽ തള്ളയുടെ ഭാഗം വരെ തണുത്ത മരണത്തിന്റെ ഒരു നിമിഷമായിട്ട് വേണമെങ്കിൽ കരുതാം. പക്ഷെ കാലിൽ തുടങ്ങി തല വരെ എത്തുന്നതിനിടയ്ക്ക് എന്നുള്ള അതിന്റെ ഒരു അർത്ഥം, എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, എപ്പോഴാ ഒരു ഒരു മനുഷ്യന്റെ മരണം കാലിൽ തുടങ്ങുന്നത്? ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വന്നു പിറക്കുമ്പോ അവന് ഈ ഭൂമിയുമായിട്ട് ബന്ധമൊന്നുമില്ല, അതാ അവര് ശിശുക്കളാണ്, ഏറ്റവും നിഷ്കളങ്കര, ഒരു പാപവും ഇല്ല, മാലാക്ക കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞു. 5 വയസ്സ് വരെ മാലാക്ക കുഞ്ഞുങ്ങളാന്നൊക്കെ നമ്മളിങ്ങനെ കൊളോക്കിയൽ ലാംഗ്വേജ് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ മലർന്നു കിടക്കുന്ന ഒരു കുഞ്ഞിന് യാതൊരു പാപവും ഇല്ല, അവർക്ക് യാതൊന്നും അറിയാൻ മേല, അങ്ങനെ ഒരു നിഷ്കളങ്കത. എന്നാൽ പൂർണ്ണമായി അതൊരു മനുഷ്യക്കുഞ്ഞാണ് താനും. അപ്പോ പാപമില്ലാത്ത ഒരവസ്ഥ ആണ് അതിന്. എന്നാൽ എപ്പോഴും ഇത് പാപം ചെയ്യാൻ തുടങ്ങുന്നത്, പതിയെ ഭൂമിയിലേക്ക് ചവിട്ടി അത് എഴുന്നേറ്റ് ചെയ്യുന്നു. അതിന്റെ അപ്പനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്ക് അത് മേടിച്ചു തരണം, ഇത് മേടിച്ചു തരണം, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇത്രയും നാളും അതൊന്നും പറയാതെ തന്നെ അപ്പനും അമ്മയും അത് ചെയ്തു കൊടുത്തോണ്ടിരുന്നതാ. ഇപ്പൊ അത് ഭൂമിയിൽ ചവിട്ടി, ഭൂമിയിൽ ചവിട്ടി, ഭൂമിയുമായിട്ടൊരു ബന്ധം, ഭൂമിയിൽ ചവിട്ടി, കാല് ചവിട്ടി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയപ്പോ അവൻ പറയുന്നു, പള്ളിപ്പെരുന്നാളിന് പോകുമ്പോ അവന് ചിന്തിക്കടയെന്ന് തോക്ക് വേണം, അവക്ക് പൊട്ട് വേണം, ലിപ്സ്റ്റിക് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ലോകത്തിന്റെ കളങ്കങ്ങൾ പലതും അത് പഠിക്കാനായിട്ട് തുടങ്ങുക. അങ്ങനെ അതിന്റെ ജീവിത വളർച്ച ഉണ്ടാവുക. അപ്പൊ എപ്പോഴാണോ ഒരു മനുഷ്യന് പാപത്തെ പറ്റി ബോധ്യം ഉണ്ടാകുന്നത്, അപ്പോൾ തന്നെ അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണമെന്നാ. കാലിൽ തുടങ്ങി തല വരെ എത്തുക എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തി അതിന്റെ പരിപക്വത പ്രാപിക്കുന്ന അവസരം വരെ. എപ്പോഴാണോ ഇത് കാലിൽ തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് വളർച്ചയുടെ ഘട്ടത്തിൽ പാപത്തെ പറ്റിയുള്ള ബോധം അതിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ തന്നെ അനുതാപത്തെ പറ്റിയുള്ള ചിന്താഗതി മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ പാപമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ അങ്ങ് മരിച്ചു പോവാന്ന് വെച്ചു, അല്ലെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും, നമ്മൾ ആർക്കെങ്കിലും നമ്മുടെ അന്ത്യം സംഭവിക്കുന്നു. അപ്പോ നമുക്ക് നാളത്തേന് മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ അവസരത്തിൽ തന്നെ എന്റെ മനസ്സ് അനുതാപം, എന്റെ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എനിക്കറിയാം. എന്റെ മനസ്സിനെ അസ്വാരസ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏതാ, എന്റെ പാപം എന്ത് എന്നുള്ളത്. ദാവീദ് പറയുന്ന പോലെ എപ്പോഴും എന്റെ പാപം എന്റെ മുൻപിലിരിക്കുന്നു. ആ പാപം നമ്മുടെ മുമ്പിലിരിക്കുന്നുണ്ട്, പാപം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പാപത്തെ പറ്റി അറിവില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. അനുദപിക്കാനായിട്ട് എപ്പോഴും അവസരം നമുക്കുണ്ട്. അതെപ്പോഴാ, പാപം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ മുതൽ അനുദപിക്കാനുള്ള അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് വണ്ടി ഇടിച്ച് ഭരിച്ചാൽ കുഴപ്പമില്ല. അല്ല, ഞാനിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഭരിച്ചാൽ എനിക്കൊരു അസുഖം ഉണ്ടായിട്ട് മരിക്കുക, അത് കുഴപ്പമുള്ള കാര്യമല്ല, അതെന്റെ കുഴപ്പം. അല്ലെങ്കിൽ എനിക്കിവിടെ 70 വയസ്സ് വരെ ജീവിക്കാൻ പറ്റിയോ, അത് 39 38 വയസ്സ് പോയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. എനിക്ക് എപ്പോഴാണോ പാപത്തെ പറ്റി ബോധ്യം ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ എനിക്ക് അനുദപിക്കാനും സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അനുദപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ മരണം പെട്ടെന്നുള്ള മരണമല്ല എന്ന് ഞാൻ പറയും. കാരണം 38-ാമത്തെ വയസ്സിൽ ഇന്ന് ജീവിക്കുമ്പോൾ ഇപ്പോ പാപത്തെ പറ്റി എനിക്ക് ബോധ്യമുണ്ടായി, ഞാൻ എല്ലാ പാപങ്ങളും എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർമ്മലമായിട്ടുള്ള ഒരു ഭക്തിയോടുകൂടി ഞാൻ ജീവിക്കുവാണെങ്കിൽ അത് എന്റെ മരണത്തിന്റെ കാരണം എന്താന്നുള്ളത് പ്രശ്നമല്ല എന്നുള്ള ഒരു കാര്യം. എന്നാൽ ഇതിനെ ചോദിച്ചേക്കുന്ന ഒരു കാര്യം, സൂയിസൈഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ആത്മാവിനെ ഒരിക്കലും കൊല്ലാനായിട്ട് നമുക്ക് അധികാരമില്ല. നമ്മളല്ലല്ലോ നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ജീവൻ നമ്മളല്ല, നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ച ദൈവമാണ്. അത് ദൈവം നിശ്ചയിക്കുന്ന രീതിയിൽ തിരിച്ചെടുക്കട്ടെ. ഞാൻ പോയി മനഃപൂർവ്വം ഒരു വണ്ടിയുടെ മുന്നെ ചാടി മരിക്കുന്നതും ഞാൻ അറിയാതൊരു വണ്ടി എന്നെ വന്ന് ഇടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആക്സിഡന്റും സൂയിസൈഡും രണ്ടും രണ്ടാ, വണ്ടി ഇടിക്കുന്ന രണ്ടെങ്കിലും ഒന്ന് ഇന്റൻഷനിൽ ഞാൻ ചെയ്യുന്ന കാര്യം. അങ്ങനെ ഇന്റൻഷനലി എന്റെ ആത്മാവിനെ എടുക്കാനായിട്ട് എനിക്ക് അധികാരമില്ല. അത് ദൈവം തന്നിരിക്കുന്ന ആയുസ്സാണ്. എനിക്ക് നിരാശയുണ്ടായെന്നോ എനിക്ക് പ്രയാസം ഉണ്ടായെന്നോ പറഞ്ഞിട്ട് ഞാൻ പോയി മരിക്കാനായിട്ട് സാധ്യമല്ല. പിന്നെ എന്റെ കയ്യിൽ നിന്നുണ്ടാകുന്ന തോന്നിയവാസം കൊണ്ട് എന്നെ ഒരാൾ കൊന്നു കളഞ്ഞാലും അതും എനിക്കറിയത്തില്ല. അത് ദൈവം നിശ്ചയിക്കേണ്ടതായ കാര്യമാണ്. എന്റെ പാപങ്ങൾ കൊണ്ട് ആ പാപം ചെയ്യുന്ന വ്യക്തി പിന്നെ അനുതാപത്തിലേക്ക് അവന്റെ മനസ്സ് ധൃതി, അവളുടെ മനസ്സ്, അവന്റെ അല്ലെങ്കിൽ അവളുടെ മനസ്സ് ധൃതിപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആ പാപത്തിലേക്ക് പോയി കൊലപാതകത്തിന് മുഖാന്തരമാകുന്ന ഒരു തിന്മയിലേക്ക് നമ്മൾ പോകാതെ അതിന് മുൻപായിട്ട് എപ്പോൾ നമുക്ക് അനുദപിക്കാൻ സാധിക്കുന്നു അപ്പോൾ സാധിക്കണം എന്നുള്ളത്. അത് പിന്നത്തേക്ക് മാറ്റിവെക്കാനായിട്ടല്ല. തിന്മപ്പെട്ട സാഹചര്യങ്ങളിൽ പോകുമ്പോഴാണല്ലോ നമുക്ക് ഈ കൊലപാതകങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളുടെ ഉത്തരവായെന്ന് ഞാൻ വിചാരിക്കുക. ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിലും പിന്നെ ഹോമൈസൈഡൽ ഡെത്ത് ആണെങ്കിലും സൂയിസൈഡൽ ഡെത്ത് ആണെങ്കിലും ഇങ്ങനെ അത് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് ഇപ്പോഴാ ഈ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെപ്പോഴും ഓർക്കണം, ഈ വചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നത്തേക്ക് പിന്നൊന്നും മാറ്റി വെക്കരുത്. അതുകൊണ്ട് ഇന്നു വരെയുള്ള ആൾക്കാരോട് നിങ്ങൾ ക്ഷമ ചോദിക്കുകയും നിങ്ങൾ അനുദപിക്കുകയും നമ്മൾ ചെയ്യേണ്ടതാ. ഈ വിഷയം പഠിക്കുക എന്നതിനേക്കാൾ, പഠിച്ച് കേമന്മാരായിട്ട് നടക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും 10, 15, 17 വർഷമായിട്ട് സഹോദരങ്ങളോട് സംസാരിക്കാതെ, മാതാപിതാക്കൾക്ക് കഞ്ഞി കൊടുക്കാതെ, അല്ലെങ്കിൽ മറ്റൊരുത്തനെ വീടിനെ അടിച്ചതിനകത്ത് കയറ്റാതെ നമ്മുടെ മനസ്സിൽ നിന്ന് ആരെങ്കിലും പുറത്താക്കി നിർത്തിയിരിക്കുന്നുവെങ്കിൽ, നമ്മളറിയാത്ത ഭാവം മൂലം നമ്മൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് നിരപ്പായി മുന്നോട്ട് പോവുക. ഓരോ വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കാൻ വരുമ്പോൾ അതാ ഈ കിസ് ഓഫ് പീസ് ഒക്കെ നടത്തുന്നതിന്റെ ഉദ്ദേശം അതാ. അല്ലാതെ അയലോക്കത്ത് ഇരിക്കുന്ന അവൾക്ക് കൈ കൊടുക്കാതെ നേരെ പുറകോട്ട് തിരിയാനായിട്ടല്ല. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ചെയ്യേണ്ട കാര്യം അത് പ്രാവർത്തികമാക്കേണ്ടതാ ജീവിതത്തിൽ. അതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഫോർ എ ഡെത്ത്ലി സിൻ ദ പേഴ്സൺ ഹിംസെൽഫ് ഷുഡ് റിപ്പൻറ്റ് ആൻഡ് പ്രേ ടു ഗെറ്റ് സാൽവേഷൻ. ഇഫ് ഹി ഡസ് നോട്ട്, ഗോഡ്സ് പണിഷ്മെന്റ് വിൽ ബി ദെയർ ഫോർ സെവൻ ജനറേഷൻസ് ദാറ്റ് ഫോളോസ്. ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ഈസ് ദെയർ എ സൊല്യൂഷൻ ഫോർ ദോസ് സെവൻ ജനറേഷൻസ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് കേഴ്സ്? They may not be aware of a deadly sin committed by their forefathers. Is it enough to pray for their departed souls? എന്നുള്ളത്. അതായത് ഈ തലമുറകളിലൂടെ വ്യാപിക്കുന്ന ശാപം, ഏഴ് തലമുറകൾ വരെ നിലനിൽക്കുന്ന ശാപം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾ എന്നെ വഴിച്ചു. അവര് അവരുടെ പിതാക്കന്മാർ ചെയ്തത് ഏത് തലമുറയിലെയാണെന്നൊന്നും അറിയാമല്ല. അത് കാരണം അങ്ങനെ മരിച്ചു പോകുന്നവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പിന്നെ അവരുടെ ഡെഡ്ലി സിന്നിൽ അവർ മരിച്ചല്ലോ, പിന്നെ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി കുർബാന ചൊല്ലിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ചോദ്യം. ഉത്തരം, ഈ ചോദ്യത്തിനകത്ത് രണ്ട് തെറ്റുകൾ പ്രധാനമായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മളെല്ലാം പറയുന്ന ഒരു കാര്യമായി തലമുറകളിലൂടെ ശാപം ഉണ്ടാകുന്നു എന്നും, പിന്നെ ഈ കേഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഇപ്പം നമ്മുടെ മനസ്സിൽ കയറിയേക്കുക. എന്നിട്ട് ഈ ഡെലിവറൻസ് മിനിസ്റ്റേഴ്സ് ഇപ്പം ധാരാളം ഉണ്ട്. ഉദാഹരണം ബെന്നി ഹിന്നെ, ജോയ്സ് മേയറെ, അതുകൂടാതെ നമ്മുടെ നീൽ ആൻഡേഴ്സൺ തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ വിടുതലിന്റെ പാർട്ടികൾ ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ശാപം എന്ന് പറയുന്ന ഒരു കാര്യം തലമുറകളിലൂടെ വ്യാപിക്കുമെന്ന് വേദപുസ്തകത്തിൽ ഒറ്റ വാക്യം പോലും ഇല്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഭൂമിയെ ശപിച്ചു, ആദമിൽ നിന്ന് ആ പാപം വ്യാപിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത് അത് ഒറിജിനൽ സിന്നാ. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദ സിൻസ് ഓഫ് ആക്ഷൻസ് ആ, കർമ്മപദത്തിലുള്ള പാപമാണ്. മനസ്സിലായോ? ഒറിജിനൽ സിൻ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഡോക്ടർ ചോദിക്കും നിന്റെ അപ്പനുണ്ടായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് ജീനുകളിൽ വന്നതുപോലെ തന്നെ റോമാലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ എടുത്ത് അതിനെ പറ്റിയാണ്. അങ്ങനെ വ്യാപിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ബാപ്തിസത്തിലൂടെ, ആ കുദാശയിലൂടെ, യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിലൂടെ നമ്മൾ അതിന് വിമോചനം ഉണ്ടാവുകയും നമ്മളെ നമ്മുടെ ആത്മാവിന്റെ റിനവേഷൻ, നമ്മുടെ ഉള്ളിലുള്ള സ്പിരിറ്റിന്റെ റിനവേഷൻ ഉണ്ടാകുന്നു. അങ്ങനെ വിശുദ്ധിയിലേക്ക് നമ്മൾ വരികയും ചെയ്യുന്നു. പിന്നീട് ആ വിശുദ്ധിയിലേക്ക് വന്നതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ പിന്നീട് ഓരോ കൗദാശിക കർമ്മങ്ങളും സ്വീകരിക്കുന്നത്. എന്നാൽ അതിനുശേഷം നമ്മുടെ കർമ്മപദത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ, നമ്മുടെ സിൻസ് ഇൻ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്ക് വിമോചനം കിട്ടാനായിട്ടാണ് വിശുദ്ധ കുമ്പസാരം സഭയിൽ വെച്ചിരിക്കുന്നത്. പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, ആ പാപങ്ങളെ പറ്റിയുള്ള ബോധ്യം ഉണ്ടായിട്ട്, അല്ലാതെ ആദം ചെയ്ത സിൻ എന്നിലൂടെ വ്യാപിക്കുന്നതിന് ഞാൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് ക്ലിയർ ആണല്ലോ സംഭവം. അതിനാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായിട്ട് തീർന്ന ആ ശാപം നമ്മളിൽ നിന്ന് നീക്കി. യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായിട്ട് തീർന്ന ആ ശാപത്തിൽ നമുക്ക് വിടുതൽ നൽകി, മാമോദീസയിലൂടെ മൂറാന വിഷയത്തിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ കൗദാശിക കർമ്മങ്ങളിലൂടെ നമ്മൾ വിശുദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഒറിജിനൽ സിന്നിന്റെ കാര്യത്തിൽ. എന്നാൽ കർമ്മപദത്തിലുണ്ടാകുന്ന പാപങ്ങളെ പറ്റി എങ്ങനെയാണ് നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നതെന്നുള്ള ആ വാക്യം കൃത്യമായിട്ട് വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, ഞാൻ പറഞ്ഞു കേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം, ശാപം എന്നുള്ളൊരു വാക്ക്. രണ്ട്, സെവൻ ജനറേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം തെറ്റാണ്. ഏഴ് തലമുറകളിലേക്ക് വ്യാപിക്കുന്നില്ല, നാലേ നാല് തലമുറകളുടെ കാര്യമേ, മൂന്നോ നാലോ തലമുറകളുടെ കാര്യമേ മാത്രമേ പറയുന്നുള്ളൂ. ആ വാക്യങ്ങൾ ഇതൊക്കെയാണ്. ദിവസം വായിക്കുന്ന ആളുണ്ടെങ്കിൽ പെട്ടെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാവോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം.
അവയെ നമസ്കരിക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യരുത്. എന്റെ ദൈവമായ ഭീഷണതയുള്ള ദൈവമാകുന്നു. പിന്നെ പ്രവർത്തിക്കുന്നവർ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു.
അതായത് ഇതിവിടെ ക്ലിയർ ആണ്, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും, അതായത് അകൃത്യത്തെ സന്ദർശിക്കും എന്നാ പറയുന്നത് കേട്ടോ. ഇനിക്വിറ്റി എന്നുള്ളതാ, കേഴ്സ് എന്നുള്ളതല്ല, അവരുടെ അകൃത്യത്തെ സന്ദർശിക്കും എന്നുള്ളതാ. അതിനുള്ള ഒരു പണിഷ്മെന്റ് എന്നുള്ളത് മാത്രമേ, പണിഷ്മെന്റ് ഓഫ് ഇനിക്വിറ്റി ഓഫ് ഫാദേഴ്സ് എന്നുള്ളതാ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ല കേഴ്സ് എന്നുള്ളതല്ല. എന്നെ സ്നേഹിച്ച് എന്റെ തലമുറകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറകൾ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോ ഈ കേഴ്സ് ഉണ്ടെങ്കിൽ പോരെ വിടുതല്, കേഴ്സ് ഇല്ല അവിടെ. ഈ അകൃത്യം സന്ദർശിക്കുന്നു എന്ന് പറയുന്ന ഒരു ഡിഫറൻറ് തിങ് ഞാൻ അതൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. ഒന്നാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പുറപ്പാട് പുസ്തകം 20:5, ആവർത്തന പുസ്തകം 5:9, ഡ്യൂട്രോണമി 5:9, ദെൻ നമ്പേഴ്സ് 14:17-18, നമ്പേഴ്സ് 14:17-18, ഇത്രയും ഭാഗങ്ങളിലാണ്, ഈ മൂന്ന് ഭാഗങ്ങളിലാണ് ഇങ്ങനെ ഈ മൂന്ന് തലമുറകളിലേക്ക് അകൃത്യം കണക്കിടും എന്ന് പറഞ്ഞിരിക്കുന്നത് കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ടതായ വിഷയം, യേശുക്രിസ്തു ആദാമ്യ വർഗത്തിനുണ്ടായിരുന്ന ശാപം കാൽവരിയിലൂടെ നീക്കിക്കളഞ്ഞു, ശാപം നീക്കിക്കളഞ്ഞു. ഇവിടെ ഇങ്ങനെ ശാപത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല, അകൃത്യം കണക്കിടുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തെ വിളിച്ച് അനുഗ്രഹീതമായി ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രബോധനമാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. ഞാനത് ഉപൽബലകമായിട്ട് ചില കഥകളൊക്കെ എടുത്തിട്ട് ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞിടയിൽ നടത്തുകയൊക്കെ ചെയ്തായിരുന്നു. അതിന് ഒരു ഉദാഹരണം പറയാവുന്ന ഒരു കാര്യം, ഉസിയാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, പുറപ്പാട് പുസ്തകം 2 20:20, രണ്ട് ദിനവൃത്താന്തങ്ങൾ 26:20, ഉസിയാവ് ഒരു പാപം ചെയ്തു. അവന് യഹോവയുടെ പെട്ടകത്തെ കൈ നീട്ടിപ്പിടിക്കുക, അല്ല, ഉസിയാവ് ചെയ്ത പാപം, അവിടെ 81 പുരോഹിതന്മാർ അവിടെ നിൽക്കെ, 81 അച്ഛന്മാർ അവിടെ നിൽക്കെ, രാജാവായിരിക്കുന്ന ഉസിയാവ് അവരെ എല്ലാം മാറ്റിയിട്ട് കുർബാനയ്ക്ക് ധൂപം എടുത്ത ധൂപം അണക്കിയ ദൈവസേന ഒരു ധൂപം അണക്കിയ ധൂപ്പുറ്റി എടുക്കാനായിട്ട് അധികാരമില്ലാത്ത രാജാവ് തന്റെ അധികാരം, രാജാധികാരം ഉപയോഗിച്ച് അച്ഛന്മാരെ അവിടെ നിർത്തിയിട്ട് അച്ഛന്മാരെല്ലാരും പറഞ്ഞു, 81 പേര് പറഞ്ഞു, ഉസിയാവെ നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. ഉസിയാവ് പാപം ചെയ്തു, അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. അവനൊരു മകനുണ്ടായി, 27:2, രണ്ട് ദിന വൃത്താന്തങ്ങൾ 27:2, അവന്റെ പേര് യോഥാം എന്ന, യോഥാം, ഉസിയാവിന്റെ മകൻ യോഥാം. യോഥാമിന് വന്ന കുഴപ്പം, അവന് ആള് ഇച്ചിരി ഡീസന്റ് ഒക്കെ ആയിരുന്നു, പക്ഷെ പള്ളി പോവുകയല്ല, എന്ത് ചെയ്താല്, പള്ളി പോവുകയല്ല, അതവന്റെ കുഴപ്പം. പിന്നെ അവനൊരു മോനുണ്ടായി, യോഥാമിന് വേറൊരു മോനുണ്ടായി, 28:24, ആഹാസെന്ന അവന്റെ പേര്. അവനെന്നാ ചെയ്യുന്നതെന്ന് അറിയാം, അവൻ പള്ളി വരും, യോഥാം പള്ളി പോവുകയല്ലായിരുന്നു, അവന്റെ മോൻ ആഹാസ് പള്ളി വരും. എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, അവിടെ വന്നിട്ട് ദേവാലയ ഉപകരണങ്ങളെ മുഴുവൻ എടുക്കും, ഉടയ്ക്കും, അതിനെ മുഴുവൻ നശിപ്പിക്കും, പള്ളി കൂട്ടി താക്കോലുമായിട്ട് വീട്ടിൽ പോവും. ഇതാ പരിപാടി. അപ്പൊ ഉസിയാവ് ഒരു കാര്യം ചെയ്തു, അച്ഛന്മാരെയൊക്കെ മാത്രം നിയോഗിക്കപ്പെട്ടിരുന്നിടത്ത് ഇയാൾ കയറി എല്ലാ കൂതാശകളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അയാൾക്കൊരു മോനുണ്ടായപ്പം പള്ളി പോവുകയില്ല, അയാൾക്കൊരു കൊച്ചുമോൻ ഉണ്ടായപ്പോ അവൻ പള്ളി വരും, പക്ഷെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് അവൻ വരുന്നേ. എന്നാൽ അതേപോലെ തന്നെ ഒരു സംഭവം നമ്മൾ 1 25 കാണുന്നത്, 5 ഹേമാൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ടായിരുന്നു. ഹേമാന് 14 ആമ്പിള്ളാരും 3 പെൺപിള്ളാരും ഉണ്ടായിരുന്നു. അപ്പം ഇവര് എല്ലാവരും നേരോടെ ദൈവസന്നിധിയിൽ നടക്കുകയും ഇവരെല്ലാവരും പള്ളിയിൽ വന്ന് അവിടുത്തെ ശുശ്രൂഷകളെല്ലാം ചെയ്യുകയും, വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരച്ഛനെ, 14, 3, 17 അപ്പനും അമ്മയും 19 പേരുണ്ടല്ലോ, വേണമെങ്കിൽ സ്വന്തമായിട്ട് ഒരച്ഛനെയൊക്കെ ഇറക്കാമായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്യാതെ പള്ളിയിൽ പോവുകയും അവരെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അനുഗ്രഹീതമായിട്ട് ജീവിച്ച ഹേമാൻ അപ്പച്ചന്റെയും ഹേമാൻ അമ്മച്ചിയുടെയും കാര്യം, മിസ്സിസ് ഹേമാന്റെയും കാര്യമാണ് 1 Chronicles 25:5 നമ്മൾ വായിക്കുന്നത്. അത് തലമുറകൾക്കത് നന്മയ്ക്കായിട്ട് പരിണമിക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അപ്പൻ ചെറിയ ചെറിയ തിന്മ മദ്യപിക്കുന്നു, മകൻ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ അപ്പനും അമ്മയും വീട്ടിൽ കാണിക്കുന്ന ചില തെറ്റുകൾ, ചീത്ത വർത്തമാനങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങള്, അല്ലെങ്കിൽ അവന് വേറെ എവിടുന്നേലും കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവൻ സ്കൂളിൽ ചെന്ന് പറയുന്നു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഈ അകൃത്യത്തെ സന്ദർശിക്കുന്ന നമ്മൾ അതിനകത്ത് നല്ല കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു നമ്മൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പം ഈ തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത അവനും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അപ്പോ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഞാൻ ആ 4 എന്ന് പറയാനായിട്ടൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ തലമുറകളിലേക്ക് ഇങ്ങനെയുള്ള തിന്മ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി, പാപം ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി പോലും ഒരു പണിഷ്മെന്റായിട്ട് വ്യാപിക്കുന്നുണ്ടെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ പറഞ്ഞേക്കുന്ന വാക്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ്, അപ്പന്റെയും പിന്നെ അകൃത്യങ്ങളെ 4 വരെ എന്ന. 4 എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പലർക്കും, പലരും ഇപ്പൊ 4 കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, മകനെ, മകന്റെ കുഞ്ഞ്, അതിന്റെ കുഞ്ഞ്. അപ്പൊ നിങ്ങള്, നിങ്ങളുടെ മകൻ, അതിന്റെ കുഞ്ഞ്, അതിന്റെ കുഞ്ഞ്. എന്റെ പപ്പാടെ ചേട്ടന്റെ വീട്ടില് വല്യമ്മച്ചിയേ ഉള്ളൂ, വല്യമ്മച്ചി ഇയുടെ മകൻ, മകന്റെ കുഞ്ഞ്, അതിന്റെ കുഞ്ഞ് എന്നെ വരെ ഇപ്പൊ കണ്ടു. ഇനി അതിന്റെ കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിച്ചാൽ അവർ കാണുമായിരിക്കും. അഞ്ചാമത്തെ തലമുറ വരെയൊക്കെ കാണുന്നവർ, 100 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ പണിഷ്മെന്റ് എല്ലാം ഈ ഒരു നമ്മുടെ ഒരു ജീവിതചക്രത്തിൽ തന്നെ അങ്ങ് അവസാനിച്ചു പോകും. എന്നാൽ ദൈവം കൊടുക്കുന്ന ദയ എന്ന് പറയുന്നത് 1000 തലമുറ വരെയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യം 1000 തലമുറ വരെ എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് രണ്ടും ഉപയോഗിച്ചിരിക്കുന്നത് വാച്യാർത്ഥത്തിലെടുത്താൽ പോലും 1000 തലമുറയാണെങ്കിൽ തന്നെ എത്രയോ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദയ, ദൈവത്തിന്റെ ദയ നമ്മുടെ പ്രവർത്തനങ്ങളുടെ നന്മ മൂലം ദൈവത്തിന്റെ ദയ അനേക തലമുറകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ അകൃത്യം കണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെ കേഴ്സ് ആയിട്ട് ഇപ്പൊ പറയുകയും പിന്നെ കേഴ്സ് ബ്രേക്കിംഗ് ഡെലിവറൻസ് ഹാഹു ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഫയറും ഒക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും താഴെ വീഴുകയും ഒക്കെ ചെയ്യും. ഞാനിങ്ങനെ ഫയറിനൊക്കെ ഇവിടെ പറയുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വീഴുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം ഇനി ഇത് കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര വിടുതലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ഒരു സംഭവം ഈ ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കി വെക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ചിന്താഗതി കൊണ്ടാണ് ഈ ചോദ്യം മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ആ വാക്യം അങ്ങനെ പഠിക്കുമ്പോൾ ശാപം അങ്ങോട്ട് വരുമെന്നുള്ളതല്ല, എന്നാൽ ഈ തിന്മ അകൃത്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ അതിനുള്ളൊരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതിനേക്കാൾ ഉപരി ഇത് ദൈവം നമുക്കൊരു വാർണിംഗ് ആയിട്ട് തന്നിരിക്കുന്ന ഒരു വാക്യമായിട്ടൊക്കെ എടുക്കുകയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് ഓർപ്പിക്കുക. 1 പീറ്റർ 1:18-19 നമ്മൾ വായിക്കുന്നത്. 1 പീറ്റർ 1:18-19 അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നോ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മളെ എല്ലാ തിന്മകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും എല്ലാം ദൈവം നമ്പരാൻ നമ്മളെ വീണ്ടെടുത്തിട്ടുണ്ട്. വീണ്ടും 1 യോഹന്നാൻ 1:9 പറയുന്നതായ കാര്യം എന്താണ്? 1 യോഹന്നാൻ 1:9 പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റുപറയുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം തീർച്ച. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ ഒരു വേദഭാഗം കൂടിയാണത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ ദൈവം നമുക്ക് വിമോചനം നൽകും. അതുകൊണ്ട് ഈ ചെറിയ പണിഷ്മെന്റ് പോലും, ഇനിക്വിറ്റിയുടെ പണിഷ്മെന്റ് പോലും തലമുറകളിലേക്കൊന്നും വെക്കാതെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്കൊരു മീൻസ് അതൊരു കേഴ്സ് ആയിട്ടൊന്നും ഇങ്ങനെ അങ്ങ് കിടക്കുമെന്നൊന്നും ഒരിക്കലും തിരുവേദനം പറയുന്നില്ല. കേഴ്സിനെയൊക്കെ ആദാമിൽ നിന്നായിരുന്നു കേഴ്സ് ഉണ്ടായത്. അതിനെ മുഴുവൻ കാൽവരിയാഗത്തിലൂടെ യേശു ക്രിസ്തു വീണ്ടെടുത്തു. പക്ഷെ അതിൽ നിലനിൽക്കുക എന്നൊരു ആവശ്യം നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾക്ക് നമുക്ക് അശിക്ഷ. 2 സാമുവേൽ 12:7 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഗിൽറ്റ് ഈസ് പേഴ്സണൽ എന്നുള്ള ഒരു ചെറിയ കൺസെപ്റ്റ് നമ്മൾ അവിടെ കാണുന്നുണ്ട്. 2 സാമുവേൽ 12:7 എന്താണ്? യു ആർ ദ മാൻ, നീയാണ് ആ മനുഷ്യൻ, ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുന്നതായ കാര്യം കാണുന്നു. അത് നീയും നിന്റെ അപ്പനും എന്റെ അപ്പനും ആണെന്നൊന്നും പറഞ്ഞില്ല, നീ തന്നെ, നിന്നൊക്കെ പാപം. സാംസ് 51:3 നമ്മൾ എന്താ വായിക്കുന്നത്? 51:3 നമ്മൾ വായിക്കുന്നത് എന്താ? എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്നെ മുമ്പിലിരിക്കുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ ലംഘനവും എന്റെ പാപം, അതാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. റോമൻസ് 14:12 പറയുന്നത് തന്നെ, ഓരോരുത്തരോടും അവനവന്റെ അകൃത്യം അവനവനോട് കണക്കിടും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9:1 വാക്യങ്ങളിൽ, കുരുടനായ ഒരു മനുഷ്യൻ, വലിയ നോയമ്പിലേക്ക് കടക്കുമ്പോൾ ബ്ലൈൻഡ് മാന്റെ ഒരു ദിവസം നമുക്കുണ്ടല്ലോ, അന്ന് വായിക്കുന്ന യോഹന്നാൻ 9 അന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ ചോദിക്കുന്ന, അന്ധനായ മനുഷ്യനെ കണ്ടിട്ട് ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ ജനിച്ചത്? പിന്നെ യേശു പറഞ്ഞ എന്നാ പറഞ്ഞ്? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിപ്പെടേണ്ടതിനത്രേ എന്ന് പറയുകയാണ്. അതുകൊണ്ട് പിന്നെ എസ് കെ എൽ 18:2-20 പ്രവചനം 18:2-20 എന്നീ വാക്യങ്ങളില്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങാ തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കുകയല്ല, ഇനി അപ്പന്മാരുടെ അകൃത്യ അപ്പന്മാരോടും മക്കളുടെ അകൃത്യ അവരോടും കണക്കിടുകയുള്ളൂ എന്നൊക്കെ പറയുന്നതായ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ 4 തലമുറ വരെ അകൃത്യം കണക്കിടും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നിൽക്കുന്നത് കൊണ്ട് അത് ഏതാണ്ട് ശാപം പകർന്നു കിട്ടുന്നതാണെന്നും അതിനെ കേഴ്സ് ചെയ്യാൻ ഏതാണ്ട് പരിപാടി ഒന്നും വേണ്ട, കേഴ്സിനെ ബ്രേക്ക് ചെയ്യാൻ ഏതാണ്ട് പരിപാടി വേണമെന്നും ഒക്കെ പറയുന്നത് തെറ്റാണ്. അതൊന്നും ഇല്ല, യേശു ക്രിസ്തു അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തിന്മകള് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കിട്ടാതിരിക്കാൻ തക്കവണ്ണം സത്യാനുതാപത്തോടുകൂടി സത്യമാർഗത്തിൽ നടക്കുക. നമുക്ക് അനുദിപ്പിക്കാൻ പറ്റുന്നില്ല, നമുക്ക് പാപങ്ങൾ അറിയാൻ മേലാന്നൊന്നും പറയരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:10 പറയുന്ന പോലെ നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ അസത്യവാദിയാക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ദയയാണ്. അത് 1000 തലമുറ വരെയും നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ അനുഭവിച്ച ദൈവസന്നിധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കേസ് ബ്രേക്കിങ്ങിനോ ഒന്നും കാര്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ അകൃത്യം ചെയ്തു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് അറിയുക. ഇനി അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നു എന്റെ അപ്പൻ അനുഭവിക്കാതെ മരിച്ചുപോയെ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാ നമ്മള് അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഇപ്പം പക്ഷവാത രോഗി യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോഴ് അവനോട് ചോദിച്ചൊന്നുമില്ല, നീ ഡിഗ്രി പാസ്സായതാണോടാന്നൊന്നും ചോദിച്ചൊന്നുമില്ല. എന്നിട്ട് അവന് മറ്റുള്ളവരുടെ വിശ്വാസം കണ്ടിട്ടാണ് അവന് പാപമോചനം യേശു ക്രിസ്തു കൊടുക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ തിരിച്ചറിയുക. അതിനുവേണ്ടിയാണ് നമ്മുടെ ഫോർ ഫാദേഴ്സിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, തീർച്ചയായിട്ടും എല്ലാവരെയും. അതുകൊണ്ടാണ് കള്ളുകൂടി എല്ലാവരും ചോദിക്കും, ബന്ധുക്കോസുകാർ ചോദിക്കും, കള്ളുകുടിച്ച് മൂക്കറ്റം കുടിച്ച് നടന്നു പിന്നെ പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് ദൈവവും അവരുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും വിമോചനം കൊടുക്കുന്നു എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം പിതാവിന് മക്കളോട് കരുണ തോന്നുന്ന പോലെ ഹോയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മളെല്ലാവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ആവശ്യം എന്ന് ഓർപ്പിച്ച് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. ഇനിയും സംശയങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി ചോദിക്കണം. ഇന്നത്തെ ഈ സംശയം വന്നത് കേവലം ഒരു 6-7 മണിക്കൂറുകൾ മുമ്പ് മാത്രമാണ്. ഏകദേശം ഒരു ഇവിടുത്തെ ഒരു 11 മണി സമയമൊക്കെ ആയപ്പോഴാണ്. കഴിവതും നിങ്ങൾ നേരത്തെ ബുധനാഴ്ചക്ക് മുമ്പായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ശരിയാക്കി തരുവാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ശരിയാക്കി അവതരിപ്പിക്കാനായിട്ടൊരു സമയം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കും. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 28-ാം അധ്യായം മതോപദേശ സാരങ്ങളിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. 28-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇപ്രകാരമാണ്. അനുതാപത്തെ കുറിച്ചാണ്, എബൌട്ട് റിപ്പൻറ്റൻസ്. അനുതാപത്തെ കുറിച്ച് ഇപ്പൊ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചിനി ഇതിൽ നിന്നൊക്കെ നമുക്ക് വിമുക്തി കിട്ടാനുള്ള മാർഗങ്ങളും കൂടിയാണ്. അപ്പൊ ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് വരുന്നത് തന്നെയാണത്. അവിടെ അനുതാപത്തെ കുറിച്ച് അബൌട്ട് റിപ്പൻറ്റൻസ് പറയുന്നത് വെൻ എ പേഴ്സൺ ഡസ് നോട്ട് റിപ്പൻറ്റ് അബൌട്ട് ദ സിൻസ് ഹി ഹാസ് കമ്മിറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് ടു ഡു ദം അൺവില്ലിങ് ടു മൂവ് എവേ ഫ്രം ദം ദെൻ ഇറ്റ് ക്യാൻ ബി സെഡ് ഹിസ് സിൻ ഈസ് ആൻഡ് ടു ഡെത്ത് ആൻഡ് എഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. ഒരുത്തൻ താൻ ചെയ്തു പോയ പാപത്തെ കുറിച്ച് അനുതപിക്കാതിരിക്കുകയും മേലാലും അതിൽ നിന്ന് വിട്ടുമാറുവാൻ മനസ്സില്ലാതെ അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്രകാരമുള്ളവന്റെ പാപം മരണത്തിനുള്ളതെന്നും ശുദ്ധമുള്ള റൂഹായിക്ക് വിരോധമായിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താണ് മരണത്തിനുള്ള പാപം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് എതിരായ പാപം എന്ത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സത്യ അനുതാപത്തിനുള്ള വിമുഖതയാണത് കേട്ടോ. മരണത്തിനുള്ള പാപം എന്ന് പറയുന്ന സത്യ അനുതാപത്തിനുള്ള വിമുഖത പരിശുദ്ധാത്മാവിന് വിരോധമായ ഒരു പാപമാണ്. നമ്മുടെ കുംഭസാരക്രമത്തില് വിശുദ്ധ കുർബാന ക്രമത്തിന്റെ അവസാനത്തെ പേജുകളിൽ കുംഭസാരക്രമത്തിൽ എഴുതിയിട്ടുണ്ട്, മരണകരമായ 7 പാപങ്ങൾ നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത എന്നിവയാണ് മരണകരമായ 7 പാപങ്ങൾ എന്ന് പറഞ്ഞാല് 7 എണ്ണം അവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാത്തതും ഉണ്ടായിരിക്കാം. അല്ലാതെ നമ്മളിങ്ങനെ 7 എണ്ണം അക്ക വിട്ടതുകൊണ്ട് അത് മാത്രമാണെന്നൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ഡയറക്ഷൻസാ നമുക്ക് കിട്ടുന്നതെന്നുള്ളത് മാത്രം ഓർക്കുക. പിന്നെ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങളുടെ 6 നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തുകൊള്ളുമെന്നുള്ള അനർഹമായ ചിന്ത, അതാണ് പരിശുദ്ധാത്മാവിന് വിരോധമായ ഒരു പ്രധാനപ്പെട്ട പാപം. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ദൈവം ദയവുള്ളവനാണ്, അതുകൊണ്ട് വീണ്ടും 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 ഒരു പ്രാവശ്യം കൺഫസ് ചെയ്തു വീണ്ടും ചെയ്യുക, വീണ്ടും തിന്മ ചെയ്യുക, വീണ്ടും ആ തെറ്റ് തന്നെ ആവർത്തിക്കുക. അത് ദൈവം ദീർഘക്ഷമയും ദയാലുവുമായതുകൊണ്ട് ദൈവം എപ്പോഴും ക്ഷമിച്ചോളൂ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പാപം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് ഓർപ്പിക്കുക. എന്തിനെതിരെ തെറ്റ്? പരിശുദ്ധാത്മാവിനെതിരെ തെറ്റാണെന്ന് ഓർപ്പിക്കുക. പിന്നെ 2-ാമത് പറയുന്നത് നിരാശ, അമിതമായ നിരാശയിലേക്ക്. അതുകൊണ്ടാണ് ഈ സൂയിസൈഡൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരെ പാപം എന്നൊക്കെ പറയുന്നത്. നിരാശയിലേക്ക് പോകേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലും ജീവിതത്തിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയങ്ങളും ഇല്ലെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. ഈ ലോകത്തിലാണ് പ്രോബ്ലം ഉണ്ടാകുന്നതെങ്കിൽ ഈ ലോകത്തിൽ തന്നെ അതിന് പരിഹാരമുണ്ട്. എന്ത് വിഷയത്തിനും പരിഹാരമുണ്ട്. 1 കൊരിന്ത്യൻ 10:13 1 കൊരിന്ത്യർ 10:13 പറയുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടി പൂക്കുഴി ഉണ്ടാക്കുമെന്ന. അതായത് നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ വേർപാടിന്റെ വേദനകളോ വേർപാടിന്റെ ദുഃഖങ്ങളോ ഒക്കെ, തീർച്ചയായിട്ടും അത് ആ വേർപാടുണ്ടാകാനുള്ള സാഹചര്യം എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ആ വേർപാടുണ്ടായത്, എങ്ങനെയാണ് വേർപാട് പ്രിയപ്പെട്ടവരുടെ ഉറ്റവരുടെ ഉടയവരുടെയും വേർപാട് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ വേർപാടുണ്ടായെങ്കിൽ പോലും അത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയുവാൻ, ദൈവഹിതമെങ്കിൽ ദൈവഹിതമാണെന്ന് തിരിച്ചറിയുവാനുള്ള അവബോധം കൂടി നമുക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ കൃപ അവിടെ ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. ഞാൻ പറഞ്ഞത് ജോലി കിട്ടാത്തതിനോ അല്ലെ ജോലി പ്രൊമോഷൻ കിട്ടാത്തതിനോ അല്ലെ നിങ്ങളുടെ കൂടെയുള്ള ഫിലിപ്പൈനോ നിങ്ങളെ കണ്ണുരുട്ടി കാണിച്ചെന്ന് പറഞ്ഞോ ഒന്നും നിരാശയിലേക്ക് പോകേണ്ടതായ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഓർപ്പിക്കുക. പിന്നെ പറയുന്നൊരു കാര്യം സത്യനിഷേധം, സത്യത്തെ നിഷേധിക്കുക, അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു രണ്ട് സാഹചര്യങ്ങളിലാണ് യേശുക്രിസ്തു ഈ വാക്യം പറഞ്ഞിട്ടുള്ളത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം, ലൂക്കസിന്റെ സുവിശേഷം 12:10. സെയിന്റ് ലൂക്ക് 12:10 ഒന്ന് വായിക്കാവോ? അത് പറയാം. അതായത് യേശുക്രിസ്തു പറയുക, പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നു, മനുഷ്യപുത്രന്റെ നേരെ ദൂഷണം പറഞ്ഞാൽ അത് ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരായിട്ട് പറയരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എന്താണെന്ന്. ആ സാഹചര്യം അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, നിങ്ങളെ കൊല്ലുന്നവര് അവരുടെ ദൈവത്തിന് കാഴ്ച അർപ്പിക്കുകയാണെന്നൊക്കെ പറയുന്ന സമയം വരും, അങ്ങനെ പീഡനങ്ങളൊക്കെ ഉണ്ടായി, നിങ്ങളെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ ദൈവനാമ സ്വർഗരാജ്യത്തിന്റെ സമർപ്പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പീഡനങ്ങളും മരണം വരെ ഏൽക്കേണ്ടി വന്നേക്കാം. അങ്ങനെ നിങ്ങളെ കൊല്ലുന്ന ഒരു പരിശുദ്ധാത്മാവിനെതിരായിട്ട് ചെയ്യുന്ന പാപമാണ്, അത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് നമ്മൾ അവിടെ കാണുന്നത്. രണ്ടാമത്തെ സാഹചര്യം പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 12:31-32 സെയിന്റ് മാത്യു ചാപ്റ്റർ 12:31-32 അവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, വായിക്കണമെന്നില്ല. യേശുക്രിസ്തു ഭൂതങ്ങളുടെ തലവനായ ബേത്സെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ ഒഴിവാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് കർത്താവ് പറഞ്ഞതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങള് ക്ഷമിക്കപ്പെടുകയില്ല, അതായത് ദൈവത്തിന്റെ ആത്മാവാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തിൽ, പിശാചല്ല ദൈവമാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയരുത്, ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് രണ്ടും സത്യത്തെ നിഷേധിക്കും. ഒന്ന്, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സത്യം അറിയിക്കാൻ വേണ്ടി പോകുന്നവരെ നിഷേധിക്കുന്നു. രണ്ട്, യേശുക്രിസ്തു ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം അതിനെ നിഷേധിക്കുന്നു. ഇതെല്ലാം സത്യനിഷേധത്തിൽ ഉൾപ്പെടുന്നതായ കാര്യമാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. നാലാമതായിട്ട് പറയുന്ന അവരന്റെ ആത്മീയ പുരോഗതിയിലുള്ള അസൂയ. ഒരാൾക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, ഒന്ന് സ്വയം അയാള് ഞാൻ വലിയ പുള്ളിയാണ്, ഏട് പുള്ളിയാ, ഞങ്ങളെല്ലാം സ്വർഗത്തിൽ പോവും, നിങ്ങളെല്ലാവരും അവിടെ താഴെ കിടക്കും, ഞങ്ങളൊക്കെ റാപ്ചർ ഉണ്ടാകും, നിങ്ങളെല്ലാം താഴെ നിൽക്കും, ഹ ഹ ഹ ഹു 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 എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിക്കരുത്, ഒന്നാമത്തെ കാര്യം. രണ്ട്, നമുക്ക് കൂടെയുള്ള ഒരാൾക്ക് ആത്മീയമായ ഒരു പുരോഗതി ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ അമിതമായിട്ട് അസൂയപ്പെടുകയും ചെയ്യരുത്. അമിതമായിട്ടൊന്നല്ല, അസൂയപ്പെടുകയേ ചെയ്യരുത്. അതും പരിശുദ്ധാത്മാവിന് വിരോധമായ പാപമാണെന്ന് ഓർപ്പിക്കുകയാണ്. അഞ്ചാമതായിട്ട് മനഃപൂർവ്വമായ പാപാസക്തി, മനഃപൂർവ്വം പാപം ചെയ്യാൻ. ഞാൻ ഇച്ചിരി മുമ്പേ ഒരാളോട് സംസാരിച്ചപ്പോൾ ഈ വിഷയം സംസാരിച്ചതാ. എപ്പോഴും പാപം ചെയ്യാനുള്ള മനുഷ്യന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്കൊന്ന് 99% മനഃപൂർവ്വം പാപാസക്തിയാണ്. ഒരു പാപം ചെയ്യാനായിട്ട് നമ്മൾ കുറെ നേരം ഇതെല്ലാം ആലോചിച്ച് അയലോക്കത്തെ ശോശാമ ചെയ്യുന്നുണ്ടല്ലോ, ത്രേസ്യാമ ചെയ്യുന്നുണ്ടല്ലോ, ചിഹ്നം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് എന്നാ കുഴപ്പം എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ പാപത്തിലേക്ക് പോകുന്നത്. ഒരിക്കലും ദൈവം അത് അംഗീകരിക്കുന്നല്ല. ചെറുതും വലുതുമായിരിക്കുന്ന പാപങ്ങൾ, അങ്ങനെയുള്ള പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കണം. പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും പോയി അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യരുത് എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. പിന്നെ സമ്പൂർണ്ണ അനുതാപത്തിനുള്ള അഭിമുഖത തുടങ്ങിയെടുത്ത് തന്നെ അവിടെ വന്ന് അവസാനിപ്പിക്കുക. ഏത് പാപം ചെയ്താലും ദൈവം കരുണ ചെയ്തുള്ളൂവെന്നുള്ള അനർഹമായ ചിന്തയിലാണ് ഇത് തുടങ്ങിയത്. ആറാമത്തെ പോയിന്റായിട്ട് ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ട് അവസാനിപ്പിക്കുമ്പോൾ സമ്പൂർണ്ണ അനുതാപത്തിനുള്ള വിമുഖതയാണ്. അതായത് കുമ്പസാരിക്കുമ്പോൾ സത്യകുമ്പസാരം നടത്താം. എന്നെ അറിയാവുന്ന അച്ഛനല്ലേ, ഞാൻ ഈ പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നാളെ തൊട്ട് എടി ഇനി എന്നെ നിന്നെ നിന്നെ എനിക്കറിയാവടി എന്നും പറഞ്ഞ് നമ്മളെ നോക്കുകയുള്ളോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതി. ഒരിക്കലും അങ്ങനല്ല. പരിപൂർണമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് വിമോചനം പ്രാപിക്കണമെന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരുത്തൻ താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുതപിക്കാതിരിക്കുകയും മേലാലും അതിൽ നിന്ന് വിട്ടുമാറാൻ മനസ്സില്ലാതെ അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അപ്രകാരമുള്ളവന്റെ പാപം മരണത്തിനുള്ളതെന്നും ശുദ്ധമുള്ള റൂഹായിക്ക് വിരോധമായിട്ടുള്ളതെന്നും പറയപ്പെടുന്നു എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു വാക്യം കൂടി ഒന്ന് യോഹന്നാൻ 5:16 പതിനാറാം വാക്യം, 1 John 5:16.
അവൻ മരണത്തിനല്ല പാപം ചെയ്തത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാൻ ദൈവം ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്ത് മരണത്തിനുള്ള ഉണ്ട്, അതിനെ കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല.
മതി മതി. അപ്പൊ മരണത്തെ കുറിച്ചിട്ട് മരണകരമായ പാപം ചെയ്തു, മരണകരമായ പാപം ചെയ്തു കഴിയുമ്പോൾ അതിനെപ്പറ്റി അവൻ സ്വയം അനുതപിക്കണം. മറ്റൊരാൾ അനുതപിക്കുന്നതിനേക്കാൾ ഉപരി അയാൾ സ്വയം തിരിച്ചറിയുകയും അയാൾ ഹൃദയവേദനയോടെ ചങ്കുപൊട്ടി ദൈവസന്നിധിയിൽ വീഴുകയും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ മാർഗം. അതും പക്ഷെ ബാക്കിയുള്ളവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം പ്രത്യാശ കൈവിടാതെ അവൻ ഇന്ന തെറ്റാണോ ചെയ്ത്, എന്നെ ഇനി ഒരിക്കലും ദൈവം രക്ഷിക്കുകയല്ലെന്ന് കരുതി പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അതിന്റെ കാഠിന്യം വെളിവാക്കാനായിട്ട് യോഹന്നാൻ ശ്ലീഹാ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും, പക്ഷെ അതിനേക്കാൾ ഉപരി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രയോജനം ചെയ്യുന്നത് അവന്റെ സ്വന്തം അനുതാപമാണ് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതെപ്പോഴും പറയുന്ന കാര്യമാണ്, സ്വയം അവബോധം നമുക്കുണ്ട്. നമ്മൾ ആരും എനിക്കിതൊന്നും അറിയാൻ മേലായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അമേരിക്കയിലോ കാനഡയിലോ താമസിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ലോ അറിയാൻ മേലായിരുന്നു എന്ന് ഒരിത്തനും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടുത്തെ ബൈലോ കണ്ടിട്ടില്ലേ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അത് ബൈ ഡിഫോൾട്ട് സംഭവിക്കേണ്ട കാര്യമാണ്, മാൻഡേറ്ററിയാണ്. എന്ന് പറഞ്ഞ പോലെ പാപം പുണ്യം ഇതിനെപ്പറ്റിയുള്ള അവബോധം വളർന്നു വരുന്ന സമയത്ത് മനസ്സാക്ഷി നമ്മളെ ഓർപ്പിക്കുന്ന ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. Hebrews 6:4-6 നേരത്തെ നമ്മൾ പഠിച്ചതാ, ഓർക്കുന്നുണ്ടോ? ഒരുത്തൻ മാനസാന്തരത്തിൽ നിന്ന് വീണുപോയിട്ട് എല്ലാ പാപങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അവനെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ കഴിവില്ല എന്നുള്ള കാര്യം എബ്രായ ലേഖനം വായിക്കാവോ? അത്
ഒരിക്കൽ പ്രകാശനം ലഭിച്ച സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ മാറിപ്പോയാൽ ഞങ്ങൾ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവനും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും
വീണ്ടും മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഒരു മാനസാന്തരം ഓരോരുത്തരും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈ തിന്മകൾ ചെയ്യരുത് എന്നുള്ള കാര്യം ഓർപ്പിക്കും. നമ്മളിവിടെ ജീവിക്കുമ്പം നമ്മൾ ഓർക്കേണ്ടതായ, എവിടെ ജീവിച്ചാലും നമ്മൾ ഓർക്കേണ്ടതായ കാര്യമാണ് നമ്മൾ വീണ്ടും വീണ്ടും തിന്മകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത് ഇവിടെ പറയുന്ന കാര്യം, എങ്കിലും ഏത് പാപിയും സത്യ അനുതാപത്തോടുകൂടി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നുവെങ്കിൽ അവന്റെ പാപങ്ങൾ ഏത് വിധമുള്ളവയായിരുന്നാലും ക്ഷമിക്കപ്പെടാതിരിക്കുകയില്ല. നമ്മുടെ വലിയൊരു പ്രത്യാശ അതാ, എത്ര വലിയ പാപം ചെയ്താലും അവന് മാനസാന്തരം ഉണ്ടാകണം, അവനത് തിരിച്ചറിയണം, അവൻ തിരിച്ചറിയണം. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം ഇവന് യാതൊരു ബോധവും ഇല്ലാതെ ബാക്കിയുള്ള രീതിയിൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണവൻ? സത്യ അനുതാപം എന്ന് പറയുന്നത് എന്തൊക്കെയാ? ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി ദുഃഖിച്ച് മാപ്പ് ചോദിക്കുക, ചെയ്തു വരുന്ന പാപങ്ങളിൽ നിന്ന് ഒഴിയുക, മേലാൽ ദൈവത്തിന് ഇഷ്ടമാവണ്ണം പരമാർത്ഥതയുള്ള അനുസരണത്തിൽ നടക്കണമെന്ന് മനസ്സിലുറക്കുക, ഇതൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഹൗ ആർ എനി സിന്നർ ഇഫ് ഹി ടേൺസ് ടു ഗോഡ് വിത്ത് സിൻസിയർ റിപ്പൻറ്റൻസ് ഹി സിൻസ് ഷാൽ ബി ഫോർഗിവൺ വാട്ട് എവർ ദേ ബി. ട്രൂ റിപ്പൻറ്റൻസ് ഈസ് ടു ഗ്രീവ് ആൻഡ് ആസ്ക് പാർഡൺ ഫോർ സിൻസ് ആൻഡ് സ്റ്റോപ്പ് കമ്മിറ്റിംഗ് സിൻസ് and resolve at heart to sincerely obey God in future as it pleases him. ഇനി മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുക. നമുക്ക് പറ്റുന്ന ഒരു കുഴപ്പം എന്താണെന്നറിയാവോ? നമുക്ക് നമ്മൾ ദുഃഖിക്കും മാപ്പ് ചോദിക്കുകയും ചെയ്യും, ചെയ്തു വരുന്ന പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത് കുറച്ച് സമയത്തേക്ക് ചെയ്യും. കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് കുമ്പസാരിക്കുമ്പം തീർച്ചയായിട്ടും കണ്ണുനീരോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി ഏറ്റുപറയുന്ന കാര്യങ്ങൾക്ക് ദൈവം വിമോചനം തരും, തരിക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. അടുത്ത ഒരു വാക്യം ഒന്ന് വായിച്ച് യെശയ്യാ 1:18. അപ്പൊ വരും, നമുക്ക് തമ്മിൽ വാദിക്കാം. ഇതാണ് ഓരോ കുമ്പസാരത്തിൽ നടക്കുന്നത്. നമ്മൾ വാദിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ. നമുക്ക് വാദിക്കാനുള്ള അടുക്കള കയറി വാദിക്കാനായിട്ടല്ല. അതാണ് യോഹന്നാന്റെ സുവിശേഷം 20:21 വാക്യത്തിൽ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നവർക്ക് മോചിക്കപ്പെടാതിരിക്കുന്നു. അപ്പൊ ഈ കൂദാശ തീർച്ചയായിട്ടും പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചിട്ടുള്ളതാ. അതാണ് കുമ്പസാരം എന്ന കൂദാശയായി സഭയിലൂടെ നടത്തപ്പെടുന്നത്. ഇതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാരോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളോ ഒരിക്കൽ പോലും പാപങ്ങൾ മോചിക്കുന്നതിനുള്ള അധികാരം അവരെ ഒരു കൂതാശ വഴിയായിട്ട് ഉപയോഗിച്ച് കണ്ടിട്ടേ ഇല്ല. എന്നാൽ വളരെ കൃത്യമായി വചനം പറഞ്ഞിരിക്കുകയും നമ്മുടെ അപ്പോസ്തോലിക സഭകളിൽ അത് കൃത്യമായിട്ടുണ്ട്. പാപങ്ങൾ വിമോചന എങ്ങനെയുള്ളവർക്ക് അപാപമോചനം, ചുമ്മാ ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചേക്കുന്നു എന്ന് പറയുകയല്ലോ. ഇയാൾ വന്ന് അനുതാപത്തോടുകൂടി എന്റെ ദൈവമേ എനിക്ക് ഇന്നെ അത് എത്രയോ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ഒരു കുമ്പസാരം നമ്മൾ നടത്തുന്നത്, ആ അവബോധത്തോടുകൂടിയാണ് നമ്മൾ നടത്തുന്നത്. അങ്ങനെ നടത്തണം, ഓരോ കുമ്പസാരങ്ങളും അങ്ങനെ സംഭവിക്കേണ്ടതാ. സദൃശവാക്യങ്ങൾ 28:13 നമ്മൾ വായിക്കുന്ന പോലെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്ന് പറയുകയാണ്. തന്റെ ലംഘനങ്ങളെ പാപങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയല്ല, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിമോചനം പ്രാപിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ദൈവത്തിന് ഇഷ്ടകരമായ രീതിയിൽ ഞാൻ ജീവിക്കാമെന്നൊരു തീരുമാനം എടുക്കണം, ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ ഈ കുമ്പസാരിക്കുന്നവരുടെ മനസ്സിലുണ്ടാകേണ്ടതായ കാര്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോ ഏത് പാപിക്കും അനുതാപത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുവാനുള്ളതല്ല. മാമോദീസായിക്ക് പിമ്പുള്ള പാപങ്ങൾ ഇനി എല്ലാവർക്കും ഈ അനുതാപത്തിനുള്ള അവസരമുണ്ട് എന്ന് പറയുക. പിന്നീട് ഉള്ളൊരു ആശയം ഇവിടെ പറയുന്നത്, മാമോദീസായിക്ക് പിമ്പുള്ള പാപങ്ങൾ ശുദ്ധമുള്ള റൂഹായിക്ക് വിരോധമായുള്ളതും ഉള്ളവയും മരണത്തിന്റെ പാപങ്ങളുമാകിയാൽ അവ ക്ഷമിക്കപ്പെടുകയില്ലെന്നുള്ള നാവാത്തിനരുടെ ഉപദേശം പോലെ വിശ്വസിക്കുകയോ നിരാശപ്പെട്ട അനുതാപത്തിൽ നിന്ന് പിൻവലിക്കുകയോ ചെയ്യാതെ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ഇവിടെ അന്ന് ഈ കാര്യങ്ങൾ ഗ്രിഗോറിയസ് ബാറബ്രായ ഈ ഹൂദായ കാനോനും ഇതുമൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, ഇത് ബാറബ്രായയുടെ എഴുത്തുകളിൽ നിന്ന്, സുറിയാനി എഴുത്തുകളിൽ നിന്ന്, പിന്നീട് ഹൂദായ കാനോനിൽ നിന്നൊക്കെയുള്ള കാര്യമാണ് വട്ടശ്ശേരി തിരുമേനി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മയാണ് നാളെ കഴിഞ്ഞ് 23rd, നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരട്ടെ, മധ്യസ്ഥതയെ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം, ഞാൻ സന്ദർഭവശാൽ ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അന്ന് നിലനിന്നിരുന്ന ഒരു സ്കിസം അല്ലെങ്കിൽ ഹെറസിയാണ് നവാത്യനരുടെ ഉപദേശം എന്ന് പറയുന്നത്, നവാത്യൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സമയമുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാം. എന്തായാലും അവർ പഠിപ്പിച്ചിരുന്ന ഇങ്ങനെയാണ്, മാമോദീസായിക്ക് ശേഷം വരുന്ന പാപങ്ങള് ശുദ്ധമുള്ള റൂഹായിക്ക് വിരോധമായുള്ളതും മരണത്തിന്റെ പാപങ്ങളും ആകിയാൽ അവ ക്ഷമിക്കപ്പെടുകയല്ലെന്ന് അവർ പറഞ്ഞു. അതായത് അത് എന്നിട്ട് ഇവരെല്ലാം പഠിപ്പിച്ചെന്നറിയാവോ, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മാമോദീസ മുങ്ങിയാ മതി, അതുവരെ പാപങ്ങളൊക്കെ ചെയ്തു, മാമോദീസ എന്ന് പറയുന്ന ഏറ്റവും അവസാനം മുങ്ങിയാ മതി എന്ന് പഠിപ്പിച്ചു. അങ്ങനല്ല, സഭയിൽ മാമോദീസയിലൂടെ നമുക്ക് വിശുദ്ധിയിലേക്കുള്ള വളർച്ചയും രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള തുടക്കവും പരിശുദ്ധ റൂഹായുടെ നൽകരവും എല്ലാം നമുക്ക് കിട്ടുന്നു. അതിൽ നിലനിന്ന് ജീവിക്കുക, കർമ്മപദത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്ക് വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയ, ഈ കുമ്പസാരം എന്ന കൂദാശയെ എതിർത്ത ഒരു കൂട്ടരാണ് നവാത്തിനർ എന്ന് പറയുന്നത്. അവരുടെ ഉപദേശം പോലെ വിശ്വസിക്കരുത്, നിരാശപ്പെട്ട് അനുതാപത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് ഉറപ്പിക്കുക. അനുതാപത്തിൽ നിന്ന് പിന്മാറി അന്ന് വരെ മാമോദീസ ഏറ്റവരെല്ലാം അവർ പറഞ്ഞു, അയ്യോ ഇനിയിപ്പോ അനുദപിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, മാമോദീസയ്ക്ക് ശേഷം ചെയ്ത പാപങ്ങളൊന്നും ക്ഷമിക്കപ്പെടുക എന്ന് പറഞ്ഞ് ഒരു സമൂഹം മുഴുവൻ അന്ന് നിരാശയിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ അനുതാപത്തിന് വിമുഖത ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്ന് ഉറപ്പിക്കുകയാണ്. നിങ്ങൾ വായിക്കേണ്ടതായ വേദഭാഗം 1 യോഹന്നാൻ 1:9 വായിച്ചു, മുമ്പേ ഞാൻ വായിച്ചത് 1 യോഹന്നാൻ 1:9. എന്നാൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിപ്പാനും നമ്മുടെ സകല അന്യായത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനും താൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നുള്ളതാണ് 1 ജോൺ 1 നമ്മൾ വായിക്കുന്നതായ കാര്യം. 1:9 വായിക്കുന്നത്, ഇഫ് വി കൺഫസ് അവർ സിൻസ് ഹി ഹു ഇസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് വിൽ ഫോർഗീവ് അസ് അവർ സിൻസ് ആൻഡ് ക്ലീൻ ക്ലൻസ് അസ് ഫ്രം ഓൾ അൺറൈറ്റിയസ്നെസ് എന്ന് നമ്മൾ വായിക്കുക. മീഖാപ്രവചന 7:18-19 വാക്യങ്ങൾ വായിക്കാവോ, മൈക്ക 7:18-19.
അവർ ക്ഷമിക്കുകയും എന്റെ അവകാശം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമായിരുന്നു, അവൻ എന്നെ കോപം പ്രശ്നിക്കുന്നില്ല, ദൈവമല്ലോ അവന് പ്രശ്നമുള്ളത്, അവൻ നമ്മോട് വീണ്ടും കരുണ
കാണിക്കും,
നമ്മുടെ ആവശ്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ സമുദ്രത്തിന്റെ
അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ആ വലിയ അഡ്ജക്റ്റീവ്സ് ഒക്കെ ഇവിടെ പറയാം, എന്തൊക്കെയാ, അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയില്ലല്ലോ അവന് പ്രീതിയുള്ളത് എന്ന് പറയുകയാ, അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, അവന് ദയയിലാണ് അവന് പ്രസാദമുള്ളത്, അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളയും എന്ന് ഓർപ്പിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ടതായ കാര്യം, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവകൃപയിൽ നമ്മൾ ആശ്രയിക്കുക. നമ്മുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കുന്നതായ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. അതുകൊണ്ട് അവൻ നമ്മളോട് കരുണ കാണിക്കും, ദൈവത്തിന്റെ കരുണ നമുക്ക് മുമ്പിലുണ്ട്, ആ കരുണയെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിക്കുന്നതായ കാര്യം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നമുക്ക് വാങ്ങിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ യഥാർത്ഥ അനുതാപത്തിലേക്ക് പോകുന്നുവെങ്കിൽ ദൈവകൃപ നമുക്കുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിക്കുന്നതായ കാര്യം. വീണ്ടും നമുക്ക് വായിക്കാനുള്ള ഹോശേയ പ്രവചനം 14:4-5 വാക്യങ്ങളൊന്ന് വായിക്കാവോ? ഹോശേയ 14:4-5 വാക്യങ്ങൾ.
ഞാൻ അവരുടെ പിന്മാറ്റത്തെ തിരിച്ചു സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിസ്മാറിയിരിക്കുകയാൽ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിനെ മഞ്ഞു പോലിപ്പിക്കും, അവൻ താമര പോലെ പൂത്ത് ലെബാനോൻ മരം പോലെ വേരുന്നു, അവന്റെ കൊമ്പുകൾ
അപ്പൊ അവരുടെ അകൃത്യങ്ങളെ ദേവനമ്പുരാൻ മാറ്റുക. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. അപ്പൊ ദൈവകോപം ഉണ്ടെങ്കിലും ദൈവകോപം വിട്ടുമാറും, ദൈവം നമ്മളെ സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിനെ മഞ്ഞു പോലെ ഇരിക്കും, അവൻ താമര പോലെ പൂത്ത് ലബാനോൻ മരം പോലെ വേരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് വിമുക്തി കിട്ടുവാൻ തക്കവണ്ണം സത്യകുമ്പസാരം നമുക്ക് മുഖാന്തരമായി തീരുന്നു എന്നുള്ളതിൽ സംശയമില്ലാത്തതായ കാര്യമാണ്. പിന്നെ ഇവിടെ പറയുന്ന കാര്യം, ഏത് സമയത്തും ഏത് സ്ഥിതിയിലും ചെയ്തു പോയിട്ടുള്ള സകലവിധ പാപങ്ങളെ കുറിച്ചും നല്ല ശരണത്തോടും സത്യവിശ്വാസത്തോടും കൂടി അനുദപിച്ച് കരുണയുള്ള ദൈവത്തിങ്ങളിലേക്ക് അടുത്തു ചെല്ലേണ്ടതാകുന്നു എന്നുള്ളത് ഓർപ്പിക്കുക. അതാ ഞാൻ പറഞ്ഞത്, വിശുദ്ധ കുമ്പസാരം നടത്തണം എന്നുള്ള കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ വായിക്കേണ്ടതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 18:21-22 വാക്യങ്ങളിൽ. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാം, സമയം ചുരുക്കമായതുകൊണ്ട്. മത്തായിയുടെ സുവിശേഷം 18:21-22 വാക്യങ്ങൾ. അപ്പോൾ ശിമോൻ കീപ്പ തന്റെ അടുക്കൽ വന്ന് തന്നോട് പറഞ്ഞു, എന്റെ കർത്താവ്, എന്റെ സഹോദരൻ എത്ര പ്രാവശ്യം എന്നെ കുറ്റം ചെയ്താൽ ഞാൻ അവനോട് ക്ഷമിക്കേണ്ടു? 7 പ്രാവശ്യത്തോളമോ? യേശു അവനോട് പറയുന്നു, 70 പ്രാവശ്യത്തോളം എന്നല്ലാതെ 7 എന്ന് എന്നോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. ശിശംബരാൻ പറയുക, 7 70 വട്ടം ക്ഷമിക്കണം. എന്നിട്ട് പത്രോസിന്റെ ജീവിതത്തിലുണ്ടായ സംഭവമാണ് മത്തായിയുടെ സുവിശേഷം 26:74-75 വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നത്. അപ്പോൾ അവൻ, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് ശപിപ്പാനും ആണ് ഇടുവാനും തുടങ്ങി. ആ നാഴികയിൽ തന്നെ കോഴി കൂവി. എന്നാൽ അറേ കീപ്പ, കോഴി കൂവുന്നതിന് മുൻപേ നീ 3 പ്രാവശ്യം എന്നെ ഉപേക്ഷിച്ചു പറയുമെന്ന് യേശുവിനോട് പറഞ്ഞിട്ടുള്ള വചനത്തെ ഓർത്ത് അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരയുകയും ചെയ്തു എന്നുള്ളതാ. അപ്പം പത്രോസിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാനസാന്തരമുണ്ടായി. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, യൂദ എനിക്കിവിനെ അറിയാമെന്നും പറഞ്ഞ് ചുംബനം കൊണ്ട് യേശുവിനെ കാണിച്ചു കൊടുത്തു 1 പ്രാവശ്യം, എനിക്കിവിനെ അറിയാമെന്ന് പറഞ്ഞു. പത്രോസ് 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഏറ്റവും വലിയ പാപം ചെയ്ത് പത്രോസ് അസത്യത്തിൽ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ, യൂദ എനിക്കിവനെ അറിയാം എന്ന് പറയുന്നു, വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും എനിക്കിവനെ അറിയാമെന്നുള്ളതാണല്ലോ ചുംബനം കൊണ്ട്. ഇവനാണ് യേശു, അറിയാൻ മേലാത്ത പടയാളികൾക്ക് ഇവനാണ് യേശു എന്ന് കാണിച്ചു കൊടുത്തതാ ചുംബനം കൊണ്ട്. ദാറ്റ് മീൻസ് ഐ നോ ഹിം എന്നാ പറഞ്ഞ് പത്രോസ്. പക്ഷെ ഐ ഡോണ്ട് നോ ഹിം എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ യൂദായേക്കാളും 3 ഇരട്ടി പാപം ചെയ്ത് പത്രോസ് ഇവിടെ പുറത്തേക്ക് പോയി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഈ വലിയൊരു സംഭവം നിങ്ങൾ വായിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 21:15-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 21:15-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഈ 3 പ്രാവശ്യവും യോഹന്നാനെ കൊണ്ട് യേശുമ്പരാൻ ഏറ്റു പറയിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. സെയിന്റ് ജോൺ chapter 21:15-17, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവന് ഉപകർത്താവ് എന്ന് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാന്ന് പറഞ്ഞു. രണ്ടാമതവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ ഉപകർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എന്റെ ആടുകളെ പാലിക്കുക എന്നവൻ പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവ്, നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശുവിനോട്, എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കി, ഒരുത്തൻ സത്യ അനുതാപത്തിലേക്ക് വന്നപ്പോ അവനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിച്ചു. ഐ ലവ് യു എന്നുള്ളത് കൺഫസ് ചെയ്യിപ്പിച്ചു. ഐ ഡോണ്ട് നോ ഹിം എന്ന് പറഞ്ഞവനെ കൊണ്ട് ഐ ലവ് യു കർത്താവ് എന്ന് അവനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിച്ചു. എത്ര പ്രാവശ്യം? അവൻ 3 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം അവനെ കൊണ്ട് കൺഫസ് ചെയ്യിപ്പിച്ചു. നോക്കൂ, അതാ അവന്റെ ആ മനസ്സിനെ ദൈവം നേരത്തെ തിരിച്ചറിഞ്ഞിട്ട് അത് വായിലൂടെ ഏറ്റു പറയാനുള്ള ഒരു അവസരം കൊടുത്തു. അത് അവൻ ഏറ്റു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണ് സത്യകുമ്പസാരം നടത്തേണ്ടത്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പാപബോധം, കോഴി കൂവുമ്പോൾ പാപബോധം ഉണ്ടാകും. അവസരം കിട്ടുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അത് ഏറ്റു പറയാനും സാധിക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. 6 മിനിറ്റ് കൂടി ഉണ്ട്, നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ കൂടി പെട്ടെന്നൊന്ന് ഓടിപ്പോവാം. നീതീകരണത്തെ കുറിച്ചാണ് chapter 28 അവസാനിച്ചു. About justification, chapter 29. Just as faith without works ഇൻ ഡെഡ് എന്ന് പറഞ്ഞാൽ, ഈ നീതീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പെന്തക്കോസ് വിശ്വാസമൊക്കെ ഉണ്ടായ സമയത്തുള്ള ഒരു സംഭവമാണല്ലോ ഈ സോളാ സ്ക്രിപ്ചുറ. സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സ്ക്രിപ്ചർ എലോൺ, വേദപുസ്തകം മാത്രം മതി എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത എല്ലാം തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി, അതാണ് ഇപ്പോഴും ഓർക്കുള്ളത്. രണ്ടാമതായിട്ട് അവരുടെ ആശയമായിരുന്നത് സോളാ ഫിഡേ. സോളാ ഫിഡേ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് എലോൺ എന്ന് പറഞ്ഞാൽ വിശ്വാസം മാത്രം മതി, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും വേണ്ട. ഇപ്പോഴും കൃപയുടെ സുവിശേഷകരും ഈ പിന്നെ ഡെലിവറൻസുകാരും ഒക്കെ ഫയറുകാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് വിശ്വാസം, ഫെയ്ത്ത് അലോൺ, ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം മതി, നിന്റെ പ്രവർത്തനങ്ങളൊന്നും ബാധകമല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനല്ല തിരുവചനം പഠിപ്പിക്കുന്നതല്ല. പെട്ടെന്ന് പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:17 യാക്കോബിന്റെ ലേഖനം 2:17 പറയുന്നത് വായിച്ചേണ്ടി. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു, അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. So faith by itself, if it has no works, is dead എന്ന് വളരെ കൃത്യമായിട്ട് തിരുവചനം പറയുകയാണ്. വീണ്ടും 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഫോർ ജസ്റ്റ് ആസ് ദ ബോഡി വിതൌട്ട് ദ സ്പിരിറ്റ് ഈസ് ഡെഡ്, സോ ഫെയ്ത്ത് വിതൌട്ട് വർക്ക്സ് ഈസ് ഓൾസോ ഡെഡ് എന്ന് പറഞ്ഞാൽ, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണെന്ന് വളരെ കൃത്യമായിട്ട് യാക്കോബ് പറയുന്നു. വീണ്ടും 1:27 ഓർപ്പിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ ഈ വിധവുമാരെ അനാഥമാരെയും ഒക്കെ ചെന്ന് കാണണം എന്നുള്ള കാര്യം, ഇത് കൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഗുണമില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് പെന്തക്കോസ്തുകാര് ആദ്യകാലത്തൊന്നും ആശുപത്രികളിൽ സേവനം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ പെന്തക്കോസ്തുകാരാരെയും ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ അനാഥശാല നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്തിരുന്നില്ല. അവരെല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇപ്പൊ പൊങ്ങിപ്പോവും, റാപ്ചർ, സെക്കൻഡ് കമ്മിങ്, പിന്നെ മില്യൻ എന്നൊക്കെ പറഞ്ഞോണ്ട് 1000 വർഷത്തെ പിന്നെ ദൈവ യേശുവിന്റെ വാഴ്ച എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അങ്ങ് പോകുന്നു പറഞ്ഞൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവര് യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്ത് പെന്തക്കോസ്ത് പിള്ളേർ പോലും ഈ നഴ്സിംഗ് ഫീൽഡിലോട്ടൊക്കെ തിരിയുന്നതെന്നുള്ളത് പോലും ശ്രദ്ധിക്കുമ്പോൾ സമൂഹത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ ഇതാണ്, ഈ സോളാ ഫിഡേ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ എതിർത്തുകൊണ്ട് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഈ കാര്യം എഴുതി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിങ്ങൾ ഓർക്കണം. 1900-1522 പ്രൊട്ടസ്റ്റാന്റിസം ഉണ്ടാകുന്നത്, അതിനുശേഷമാണ് ഈ ആശയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനും എത്രയോ കാലങ്ങൾ മുമ്പേ ഇങ്ങനെയുള്ള വേദവിപരീതങ്ങൾക്കെതിരെ തിരുവചനം ഈ ഈ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു മതോപദേശ സാരങ്ങളിൽ നിന്നുള്ളത് പെട്ടെന്ന് ഓർക്കുക. റോമാലേഖനം 14:23 Romans 14:23 എന്തുകൊണ്ടെന്നാൽ വിശ്വാസത്തിൽ നിന്നല്ലാത്ത സകലവും പാപമാകുന്നു എന്നാണ് പറയുന്നത്. അതായത് വിശ്വാസത്തിൽ നിന്ന് വേണം, ഈ വിശ്വാസവും പ്രവർത്തനവും തമ്മിൽ ചേർന്ന് നിൽക്കണം, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായിട്ട് മുന്നോട്ട് പോകണം. മത്തായിയുടെ സുവിശേഷം 6:3 എന്നാൽ നീ ധർമ്മം ചെയ്യുമ്പോൾ നിന്റെ വലതുകൈ എന്ത് ചെയ്യുന്നുവെന്ന് നിന്റെ ഇടതുകൈ അറിയരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രവർത്തനങ്ങൾ ചെയ്യണം, ധർമ്മം കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഈ പെന്തക്കോസ്തുകാർക്കൊക്കെ ഒരു അവരെ ഏറ്റവും കൂടുതൽ എതിർക്കാനായിട്ട് ശ്രമിച്ചതും പ്രവർത്തനം കൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നതും നമ്മൾ കുർബാനയ്ക്ക് പോവുക, ധർമ്മം കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച നേരുക, മെഴുകുതിരി കത്തിക്കുക, അല്ലെങ്കിൽ ചിലര് അങ്ങോട്ട് ഭക്തി കൂടിയിട്ട് ഉരുളൽ നേർച്ച, ചിലടത്തെ എണ്ണ നേർച്ച, ചൂലും കൊണ്ട് മിറ്റം അടിക്കുന്ന നേർച്ച എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പോകുന്നുണ്ടല്ലോ. അതിനെ എതിർക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പ്രവർത്തനങ്ങൾ കൊണ്ടും നീതീകരിക്കപ്പെടുകയല്ല എന്നൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നേർച്ചയൊക്കെ നേരുന്ന കാര്യം ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവർത്തനം 18:18 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 18:18 പൗലോസ് ലീഹായ്ക്ക് ഒരു നേർച്ചയുണ്ടായതുകൊണ്ട് അവൻ കെംക്രയയിൽ വെച്ച് തല മുട്ടയടിച്ചു എന്ന് പറഞ്ഞാൽ പളനിക്ക് പോയി ചെയ്യുന്ന പോലെ നേർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് പൗലോസ് ലീഹ ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പൊ നേർച്ച നേരുന്നത് തെറ്റായ കാര്യമൊന്നുമല്ല, നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്ന തെറ്റായ കാര്യം, നേർച്ച നേരണം, അത് ചെയ്യേണ്ട കാര്യങ്ങൾ, അത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല ദൈവത്തിന്റെ സന്നിധിയിൽ കടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്, അത് മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്ന ഒരു ആശയം, അല്ലെങ്കിൽ സോളാ ഫിഡേ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് അലോൺ, അത് തെറ്റായ ഒരു ആശയമാണ്, വേദപുസ്തകത്തിന് നിരക്കുന്നതല്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നത് റോമാലേഖനം 3:22. എന്നാൽ ദൈവത്തിന്റെ നീതി യേശു മിശിഹായുള്ള വിശ്വാസത്താലത്രേ, അതായത് എല്ലാവർക്കും തന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും, എന്തുകൊണ്ടെന്നാൽ പക്ഷഭേദം ഇല്ല, ദൈവത്തിന്റെ നീതി എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുക. വീണ്ടും യാക്കോബിന്റെ ലേഖനം 2:21-22 നമ്മുടെ പിതാവായ അബ്രഹാം അവന്റെ പുത്രനായ ഇസഹാക്കിനെ ബലിപീഠത്തിന്മേൽ കരയറ്റിയതിനാൽ പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടതെന്ന് ചോദിക്കുക കേട്ടോ. അതുകൊണ്ട് പ്രവൃത്തികൾ ചെയ്യണം, പ്രവൃത്തികൾ ചെയ്യണം. അബ്രഹാം അങ്ങനെ പ്രവൃത്തി കൊണ്ടാണ് നീതീകരിക്കപ്പെട്ടതെന്ന് വളരെ കൃത്യമായിട്ട് പറയുക. അതുകൊണ്ട് ദാനധർമ്മം കൊടുക്കുക, നേർച്ച നേരുക, മറ്റുള്ളവർക്കുള്ള സഹായങ്ങൾ ചെയ്യുക, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലാതെ നമ്മൾ ചെയ്യാതിരുന്നിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള ഒരു നീതീകരണമേ വേദപുസ്തകം പഠിപ്പിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ ഈ 2:14-15 നമ്മൾ വായിക്കുന്ന കാര്യം, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരോ അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ജീവൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? ഒരുത്തൻ വിശന്നു വന്ന് നിൽക്കുമ്പോൾ കുഞ്ഞെ വാടാ ഇവിടെ വന്ന് തീ കായടാ, നിനക്ക് നഗ്നരും അഹോവൃത്തിക്കും വകയില്ലാത്തവനുമായിട്ടിരിക്കുവാണെങ്കിൽ ദൈവം കരുണ ചെയ്തോളും, നീ വന്ന് തീ കാഞ്ഞാട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവന് വിശപ്പുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഞാൻ പറയുന്നത്, മറ്റൊരു തലത്തിലാണെങ്കിൽ തന്നെയും അനാഥശാലകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ കരുണയുടെ കരം ഏറ്റവും കൂടുതൽ നീട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അതുകൊണ്ടാണ് എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കാം, നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പൊ ഒരുത്തിന് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ, ദൈവ ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചിക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? ശക്തമായിട്ട് അയാൾ കൂടുതലേ പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ആക്ഷൻ ആൻഡ് ഫെയ്ത്ത് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവകൃപ ഉണ്ടാകുന്നതെന്നുള്ളത് ഓർപ്പിക്കുക. മനുഷ്യവർഗത്തിന്മേലുള്ള ദൈവത്തിന്റെ കൃപ പക്ഷഭേദം ഇല്ലാത്തതും എല്ലാവർക്കും ഒന്നുപോലെ കൊടുക്കുന്നതുമാകുന്നു. ഒരുത്തിന് താൻ സൗജന്യമായി കൃപ കൊടുക്കുകയും മറ്റൊരുത്തിന് കൊടുക്കാതിരിക്കുകയും ഇല്ല. അതിനാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികൾ കൂടാത്ത വിശ്വാസത്താൽ മാത്രമോ വിശ്വാസം കൂടാത്ത പ്രവൃത്തികളാൽ മാത്രമോ സൗജന്യമായ കൃപയാൽ മാത്രമോ അല്ല, എന്നാലും സൗജന്യമായ കൃപ മൂലം പ്രവൃത്തികളോടുകൂടിയ വിശ്വാസത്താൽ അത്രേ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിച്ചേക്കാം, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്? സൗജന്യമായ കൃപ മൂലം പ്രവൃത്തികളോടുകൂടിയ വിശ്വാസത്താൽ അത്രേ എന്നുള്ളതായിരിക്കും അതിന്റെ യഥാർത്ഥമായിരിക്കുന്ന ഉത്തരം. ബട്ട് ജസ്റ്റിഫിക്കേഷൻ ഈസ് ത്രൂ ഫ്രീ ഗ്രേസ് ബൈ ഫെയ്ത്ത് ആൻഡ് വർക്ക്സ്, ഇതെല്ലാം കൂടെ ചേർന്ന് പോകേണ്ടതാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സമയം അവസാനിച്ചുകൊണ്ട് ഈ 2 കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആൻറ്റി? ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇങ്ങനെ രാജസച്ചൻ പറഞ്ഞ പോലെ നമ്മുടെ മാട്രിമോണിയൽ വെബ്സൈറ്റ് മിക്കവാറും എല്ലാം തീർന്നിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഇടാൻ ഡേറ്റ ഇതുവരെ കിട്ടിയിട്ടില്ല. ആരെങ്കിലും പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് വേണ്ടതായ ഫോട്ടോയും ബയോഡാറ്റയും എന്റെ പേർക്ക് അയച്ചു തന്നാൽ നമുക്ക് ആ ഡേറ്റ ആയിട്ട് അതിനകത്ത് ഇടാം. ഒരിക്കൽ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തന്നെ കയറി ഇടാവുന്നതേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ആ പബ്ലിക്കേഷന് ഒരു 10 or 15 പേരുടെ കിട്ടിയിരുന്ന നല്ലതായിരുന്നു. അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ എന്റെ പേർക്ക് അയച്ചു തരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു.
പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ ഉത്ര ജയമുള്ള സ്ത്രീ ഭാര്യ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റോഹാ, ശുദ്ധമുള്ളതിന് കൂടി ഇരുപതിനു ഭവനങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പിതൃത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസ്രവവാസം കൂട്ടായ്മേ, ഞങ്ങളെല്ലാവരുടെ മേലും ചെന്നുവെന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ.